We continue our study in the book of Colossians.
നമ്മുടെ പഠനം തുടരാം. ഒന്നാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്താ വിഷയം. അവൻ സഭയുടെ ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിനും താൻ മുമ്പനാവേണ്ടതിന്.
For in him all the fullness of God was pleased to dwell, and through him to reconcile to himself all things, whether on earth or in heaven, making peace by the blood of his cross.
സകലത്തിൽ താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ആദ്യനായി എഴുന്നേറ്റവനുമാവുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി.
Let's pray together.
ഉയർന്ന പ്രാർത്ഥന.
Gracious God, our loving heavenly Father, we thank you for this evening hour that we can come together as your church, bought by the blood of Jesus Christ your Son, approach your very throne room because of your grace and mercy.
സുഖിതാവേ, നിന്റെ വിലയേറിയ പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ വില കൊടുത്ത് വാങ്ങി നിന്റെ കൃപാസനത്തിലേക്ക് അടുത്ത് വരുവാൻ തക്കോടെ ഞങ്ങളെ യോഗ്യതരുള്ളവരാക്കി. മാമത്തിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ സഹായിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം
ചെയ്യുന്നു.
അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ളതായ അവകാശത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സന്തോഷത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം
ചെയ്യുന്നു.
ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വസിപ്പാൻ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് കർത്താവേ ഞങ്ങൾ നിനക്ക് നന്ദി
പറയുന്നു.
നിന്റെ വിലയേറിയ വചനങ്ങൾക്കായിട്ട്, വിശുദ്ധ വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം
ചെയ്യുന്നു.
സകല സത്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന നിന്റെ ആത്മാവിനായിട്ട് ഞങ്ങൾ തന്നെ കർത്താവേ ഞങ്ങളോട് ഇന്ന്
സംസാരിക്കണം.
മനുഷ്യരുടെ ശബ്ദമായിട്ടല്ല കർത്താവേ, നിന്റെ മൃദുസ്വരമായിട്ട് കേൾക്കുവാൻ തക്കോട് ഞങ്ങൾക്ക് ഐഡിയ ആക്കണമേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മധ്യേ കടന്നു
വരാം.
നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ മുന്നിൽ എഴുതുമാറാകണമേ. ഇത് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
ആമേൻ. Now in our study in Colossians chapter 1,
കൊലോസ്യലേഖനത്തിൽ ഒന്നാം അധ്യായം നാം പഠിച്ചു വരുമ്പോൾ,
we said that probably there is no paragraph in the New Testament that contains more concentrated teaching doctrine about Jesus Christ than Colossians chapter 1 verses 13 to 20.
കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്രയധികം ശക്തമായി ഉപദേശങ്ങൾ മറ്റൊരു ലേഖനത്തിലുമില്ല. കൊലോസ് ലേഖനത്തിന്റെ 13 മുതൽ 20 വാക്യങ്ങളാണ് അത് നാം കാണുന്നത് എന്ന് ആരംഭത്തിൽ തന്നെ നാം
പറഞ്ഞുവല്ലോ.
കർത്താവായ യേശുക്രിസ്തു സകലത്തിന് മുമ്പനാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതിനാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതിയത്. നാല് ശക്തമായ വാദ മുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് താൻ ഇത് തെളിയിപ്പാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ യേശു ക്രിസ്തു രക്ഷകനാണ് എന്ന് അവൻ സ്ഥാപിക്കുന്നു.
നമ്പർ 2, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ക്രിയേറ്റർ, കൊലോസ്യൻസ് 1:15-17.
ഒന്നാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടികർത്താവാണ് എന്ന് താൻ സമർത്ഥിക്കുന്നു.
നമ്പർ 3, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ഹെഡ് ഓഫ് ദി ചർച്ച്, കൊലോസ്യൻസ് 1:18.
ഒന്നാം അധ്യായത്തിന്റെ 18 വാക്യത്തിൽ യേശു ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു.
നമ്പർ 4, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ബിലവഡ് ഓഫ് ദി ഫാദർ, കൊലോസ്യൻസ് 1:19-20.
19-20 വരെയുള്ള വാക്യങ്ങൾ പിതാവിനെ പ്രിയനായവനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം
കാണുന്നു.
സൃഷ്ടികർത്താവും രക്ഷകനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില കാഴ്ചകൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടുവല്ലോ.
Colossians 1:18
tells us that Jesus Christ is the head of the church. 18th അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു എന്ന് നാം വായിക്കുന്നു.
And he is the head of the body, the church. He is the beginning, the firstborn from the dead, that in everything he might be preeminent.
Than sagalathilum munbanagendathu aadhyanagendathu avan marichavidilna aadhyanaya ezhunnettavarumaavum.
Now there are many pictures of the church in the New Testament.
പുതിയ നിയമത്തിൽ സഭയുടെ വ്യത്യസ്തമായ ചിത്രങ്ങൾ കാണുവാനായിട്ട് കഴിയും.
One of the pictures is the body of Christ.
അതിലൊരു ചിത്രം ശരീരത്തെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്.
And this is one of the most important images of the church.
സഭയെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും സുപ്രധാനമായ കാഴ്ചപ്പാടുകൾ ഒന്ന് ഇതാണ്.
In Romans 12:4 we read, "For as in one body we have many members, and the members do not all have the same function."
സോ റോമലേഖനം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടെങ്കിലും അവയവങ്ങൾക്കെല്ലാം പ്രവൃത്തി ഒന്നല്ല താനും എന്നത്ര.
One body, many members.
ഒരു ശരീരം എന്നാൽ പല അവയവങ്ങൾ.
And then 1 Corinthians chapter 12 verse 14.
ഒന്ന് കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ.
Again we read, for the body does not consist of one member but of many.
ശരീരം ഒരു അവയവമല്ല പലതത്രേ എന്ന് അവിടെ പിന്നെയും നാം വായിക്കുന്നു.
Then again in Ephesians chapter 4.
എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ
11 and 12.
11-ാം 12-ാം വാക്യങ്ങളിൽ.
And he gave the apostles, the prophets, the evangelists, the shepherds and teachers to equip the saints for the work of ministry, for building up the body of Christ.
അഞ്ചിലെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ചില ഇടയന്മാരും ഉപദേശകന്മാരും നിയമിച്ചിരിക്കുന്നത് അത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീയ വർദ്ധനവിന് ആകുന്നു എന്ന് നാം കാണുന്നു.
So we see the picture of the body of Christ.
ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ വ്യത്യസ്തമായ ചിത്രങ്ങൾ നമ്മൾ ഇവിടെ കാണുന്നു.
No denomination or local assembly can claim to be
ഏതെങ്കിലും ഒരു സഭയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രാദേശിക കൂട്ടായ്മയ്ക്കോ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഞങ്ങളാകുന്നു എന്ന് അവകാശപ്പെടുവാനായിട്ട് കഴിയുകയില്ല.
Because the body of Christ is composed of all true believers across the globe.
ലോകത്തെമ്പാടുമുള്ളതായ യഥാർത്ഥത്തിൽ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ചേരുമ്പോഴാണ് അവരുടെ സഭ ഉണ്ടാകുന്നത്.
When a person trusts Christ, he is immediately baptized by the Holy Spirit into this body of Christ.
ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ അവൻ അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ശരീരമാകട്ടെ സാർവലൗകികമായ
ശരീരമാണ്.
12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ.
For just as the body is one and has many members, and all the members of the body, though many, are one body, so it is with Christ.
ശരീരം ഒന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു.
For in one spirit we were all baptized into one body, Jews or Greeks, slaves or free, and all were made to drink of one spirit.
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു.
I believe the baptism of the Holy Spirit is not a post conversion experience.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാ സ്നാനം എന്നുള്ളത് മാനസാന്തരത്തിന് ശേഷം സംഭവിക്കേണ്ടതായ ഒരു പ്രക്രിയ അല്ല എന്നത്ര ഞാൻ കരുതുന്നു.
I believe it occurs the instant the person believes in the Lord Jesus Christ.
ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ് അത് എന്ന് ഞാൻ ചിന്തിക്കുന്നു.
Baptism, the word baptizo in Greek means put into.
Baptizo എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഉള്ളിലാക്കുക എന്നാണ്.
Or to identify with.
അല്ലെങ്കിൽ മറ്റൊന്നിനോട് താദാത്മ്യം പ്രാപിക്കുക എന്നാണ്.
So the baptism of the Holy Spirit takes place the moment a person trusts in Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിൽ ഒരു വിശ്വാസം അർപ്പിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെയാണ് ആത്മസ്നാനം നൽകുന്നത്.
The very instant a person believes in the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിൽ ഒരാൾ വിശ്വാസം അർപ്പിക്കുന്ന നിമിഷത്തിൽ തന്നെ.
The very moment of new birth, being born again.
പുതുജന്മത്തിന്റെ അല്ലെങ്കിൽ വീണ്ടും ജന്മത്തിന്റേതായ അതേ നിമിഷത്തിൽ തന്നെ.
At that very moment the Holy Spirit puts us into the body of Christ.
അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തോട് ചേർക്കുന്നു.
We are baptized by one spirit into one body.
ഏകാത്മാവിനാൽ ഏക ശരീരത്തോട് നാം ചേർക്കപ്പെടുന്നു.
But being filled with the Holy Spirit.
എന്നാൽ ആത്മാവിനുള്ള നിറവ് എന്ന് പറയുന്നത്
That is a constant continual experience.
അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടതായ ഒരു അനുഭവമാണ്.
Ephesians 5:18.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം.
And do not get drunk with wine, for that is debauchery, but be filled with the Spirit.
വീഞ്ഞ് കുടിച്ച് മർത്തരായി തീരരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ, എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പീൻ.
Actually this be being filled, continuous present tense.
ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പീൻ നിരന്തരം സംഭവിക്കേണ്ടതായ ഒരു അവസ്ഥയാണ്.
So each believer is a member of the spiritual body, the body of Christ, which is all over the globe.
സർവ്വലൗകികമായ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഓരോ അംഗവും.
The Holy Spirit puts us into that body the moment we are born again.
നാം വീണ്ടും ജനിക്കുന്ന നിമിഷത്തിൽ തന്നെ നമ്മേയും ആ ശരീരത്തോട് പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കും.
Jesus Christ is the head of this church.
ക്രിസ്തു ശരീരത്തിന്റെ സഭയുടെ തലയാണ്.
Head of this body.
ഈ ശരീരത്തിന്റെ തലയാണ്.
Now in Greek usage this word head means source or origin.
തല എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ മൂല സ്ഥാനം എന്നാണ് അർത്ഥം.
It also means leader, ruler.
അല്ലെങ്കിൽ നേതാവ് ഭരണാധിപതി എന്ന അർത്ഥവും ആ പദത്തിനുണ്ട്.
So Jesus Christ is the source of the
ക്രിസ്തുവിന്റെ സഭയുടെ സ്രോതസ്സാണ് ക്രിസ്തു.
അവൻ ഹിസ് ബോഡി ദ ചർച്ച്.
അവന്റെ സഭയാകുന്ന ശരീരത്തിന്റെ നായകനാണ്, തലവനാണ്.
And you find Paul calling Jesus the beginning.
പൗലോസ് അപ്പോസ്തലൻ കർത്താവിനെ ആരംഭം എന്ന് വിളിക്കുന്നത് ശ്രദ്ധിക്കുക.
Colossians 1:18.
കൊലോസ്യ ലേഖനം 1:18.
And he is the head of the body, the church, he is the beginning, the firstborn from the dead, that in everything he might be preeminent.
അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ നാദിനായി എഴുന്നേറ്റവനുമാവും.
What does this mean?
എന്താണ് ഇതിന്റെ അർത്ഥം?
It tells us that Jesus Christ has priority in time as far as his church is concerned.
അവന്റെ സഭയോടുള്ള ബന്ധത്തിൽ കാലത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ മുൻഗണനയുണ്ട്. അവനാണ് ആരംഭം എന്നത്ര സൂചിപ്പിക്കുന്നത്.
The term beginning can be translated originator.
ആരംഭം എന്ന പദത്തിന് സ്ഥാപകൻ എന്നും അർത്ഥപ്പെടുത്താം.
This affirms the preeminence of Jesus Christ.
ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ സകലത്തിൽ മുമ്പനാണ് എന്ന് തെളിയിക്കുന്നു.
He is the originator of the church.
സഭയുടെ ആരംഭം സഭ അവനിൽ നിന്നാണ് ഉളവാകുന്നത്.
The church had its origin in Christ.
ക്രിസ്തുവിൽ നിന്നാണ് സഭ ഉളവായത്.
And the church today operates through Christ.
ക്രിസ്തുവിൽ കൂടിയാണ് സഭ ഇന്ന് ലോകത്തിൽ പ്രവർത്തിക്കുന്നത്.
And as the head of the church, Jesus Christ supplies the church with life through his spirit.
തന്റെ ആത്മാവിനാൽ സഭയാകുന്ന ശരീരത്തിന് ജീവൻ നൽകിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇന്ന് പ്രവർത്തിക്കുന്നു.
How does he do that?
അവൻ എങ്ങനെയാണ് ചെയ്യുന്നത്?
He gives gifts to men through the Holy Spirit.
അവൻ പരിശുദ്ധാത്മാവിനാൽ തന്റെ സഭയിലുള്ള അംഗങ്ങൾക്ക് കൃപാവരങ്ങളെ നൽകുന്നു.
And then he places these gifted people in his church.
സഭയിൽ ഇത്തരം വരപ്രാപ്തിയുള്ള ആളുകളെ അവൻ ആക്കി വെക്കുന്നു.
So that they might serve him with wherever they are needed.
അവർ എവിടെയെല്ലാം അവർക്ക് അവരെ കൊണ്ട് ആവശ്യമുണ്ടോ അവിടെയൊക്കെ അവർ ക്രിസ്തുവിനെ ശുശ്രൂഷ ചെയ്യേണ്ടതിനായിട്ടാണ്.
And through his word Jesus Christ nourishes and cleanses the church.
അവന്റെ വചനത്തിലൂടെ അവൻ സഭയെ പോഷിപ്പിക്കുന്നു, സഭയെ ശുദ്ധീകരിക്കുന്നു.
So in Ephesians 5:29 we read.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു.
For no one ever hated his own flesh but nourishes and cherishes it just as Christ does it.
ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്ന പോലെ അതിനെ പോറ്റി പുലർത്തി എത്ര ചെയ്യുന്നു.
So no believer is the head of the church.
ആ ഒരു വിശ്വാസിയും സഭയുടെ തല എന്ന ആകുക സ്ഥാനത്തിന് അർഹരല്ല.
This position is reserved exclusively for Jesus
Christ. ഈ സ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം വേർതിരിക്കപ്പെട്ടതാണ്.
Various religious leaders may have founded churches.
പല മത നേതാക്കന്മാരും സഭകൾക്ക് സ്ഥാപനം നൽകി സഭകൾ സ്ഥാപിച്ചിട്ടുണ്ടാകാം.
They may have founded denominations.
ഒരു സഭാ വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കാം.
For only Jesus Christ is the founder of the church which is his body.
എന്നാൽ അവന്റെ ശരീരമായ സഭയുടെ സ്ഥാപകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്.
And this church, the body of Christ, is composed of all true believers.
ഈ സഭ അല്ലെങ്കിൽ അവന്റെ ശരീരമായ ഈ സഭ എല്ലാ യഥാർത്ഥ വിശ്വാസികളും കൂടിച്ചേരുന്നതാണ്.
When did this church come into existence?
എപ്പോഴാണ് ഈ സഭ സ്ഥാപിക്കപ്പെട്ടത്?
The church was born at Pentecost.
പെന്തക്കോസ്ത് നാളിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത്.
It was there that the Holy Spirit came.
അപ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നത്.
Baptized the believers into one spiritual body.
വിശ്വാസികളെ ആത്മീകമായ ഒരു ഏക ശരീരമാകുമാറ് സ്നാനപ്പെടുത്തിയത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമ്മോട് പറയുന്നത് ഒരു ശരീരമാണ് എന്നത്രേ.
എഫേസ്യ 4:4 there is one body and one spirit just as you were called to the one hope that belongs to your calling.
നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്.
So the fact that there is one body in this world,
ഈ ലോകത്തിൽ ഒരു ശരീരമുണ്ട് എന്നുള്ളത് എന്ന വസ്തുത,
which is the body of Christ,
അത് ക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്.
The universal church,
അത് സാർവലൗകികമായ സഭയാണ്.
This does not eliminate or minimize the need for local bodies of believers.
അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് പ്രാദേശികമായ വിശ്വാസികളുടെ കൂട്ടങ്ങൾ, പ്രാദേശികമായ സഭകൾ ഉണ്ടാകേണ്ടതില്ല എന്നല്ല അർത്ഥം.
So the fact that I belong to the universal church does not release me from my responsibilities to the local church.
ഞാൻ സാർവലൗകികയുടെ ലൗകികമായ സഭയുടെ ഭാഗമായതുകൊണ്ട് പ്രാദേശികമായ സഭയിൽ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ല എന്ന് അവകാശപ്പെടുവാൻ ആർക്കും കഴിയില്ല.
I cannot minister to the whole body.
സഭയ്ക്ക് ശരീരത്തിന് മുഴുവനും ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ കൊണ്ടാവില്ല.
To the entire universal church.
സാർവലൗകികമായ സഭയ്ക്ക് മുഴുവനും ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കഴിയില്ല.
But I can strengthen and build the church by ministering to God's people in the local assembly.
എന്നാൽ പ്രാദേശിക സഭയിലുള്ള വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നതിലോ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വഴി സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും.
Jesus Christ is the head of this church.
ഈ സഭയുടെ തല യേശു ക്രിസ്തുവാണ്.
He is the beginning of the church.
അവൻ സഭയുടെ ആരംഭമാണ്.
And he is also the firstborn from the dead.
അവൻ മരിച്ചു വരുന്ന ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റവനുമാണ്.
Colossians 1:18
അങ്ങനെ പറയുന്നു.
And he is the head of the body, the church. He is the beginning, the firstborn from the dead, that in everything he might be preeminent.
അവൻ ശരീര സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരിടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു.
Now we saw this word firstborn in Colossians 1:15.
ആദ്യജാതൻ എന്നുള്ള പദം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം കണ്ടത് ഓർക്കുക.
Paul did not say that Jesus was the first person to be raised from the dead.
മരിച്ചവരിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റത് കർത്താവായ യേശുക്രിസ്തു ആണ് എന്നല്ല പൗലോസ് പറയുന്നു.
He was not.
അവനല്ല.
There were others who were raised from the dead.
മറ്റുള്ളവർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരായിട്ടുണ്ട്.
But Jesus is the most important of all who had been raised from the dead.
എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരിൽ പ്രമുഖൻ കർത്താവായ യേശുക്രിസ്തുവാണ്.
Because without his resurrection,
കാരണം അവന്റെ പുനരുത്ഥാനം കൂടാതെ,
there would be no resurrection for others.
മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പുനരുത്ഥാനം ഉണ്ടാകില്ല.
So Paul says in 1 Corinthians 15 verse 20. ഒന്ന്
കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്,
but in fact Christ has been raised from the dead, the first fruits of those who have fallen asleep.
എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
So Paul says in Colossians 1:18, the first born from the dead.
അവൻ മരിച്ചവരിൽ ആദ്യ ജനനായി ഉയർത്തെഴുന്നേറ്റവൻ എന്ന് കൊലോസ്യ ലേഖനത്തിൽ 18 വാക്യത്തിൽ പറയുന്നു.
It may seem strange that Paul uses the word born in connection with death.
മരണത്തോടുള്ള ബന്ധത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വിരോധാഭാസമായി തോന്നിയേക്കാം.
The two concepts seem opposed to each other.
ഈ രണ്ട് വ്യവസ്ഥകൾ പരസ്പര വിരോധമാണല്ലോ.
But the tomb was the womb from which Jesus Christ came forth in victory.
എന്നാൽ കല്ലറയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഗർഭം അല്ലെങ്കിൽ ഗർഭപാത്രമായി തീർന്നു അവൻ വിജയത്തിലേക്ക് വരുവാൻ ഇടയാക്കി. മരണത്തിന് അവനെ കീഴടക്കി വയ്ക്കുക അസാധ്യമായി. അപ്പോസ്തല പ്രവൃത്തി 2:24.
God raised him up, losing the pangs of death, because it was not possible for him to be held by it.
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ കീഴടക്കി വയ്ക്കുക അസാധ്യമായിരുന്നു.
And he included us in his death, in his burial, in his resurrection, ascension, exaltation.
അവന്റെ മരണത്തിൽ അവന്റെ അടക്കത്തിൽ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അവന്റെ സ്വർഗാരോഹണത്തിൽ അവന്റെ മഹത്വീകരണത്തിൽ അവൻ നമ്മെയും ഉൾപ്പെടുത്തി എന്ന് ഓർക്കുക.
So today we can challenge death in its face. Oh death, where is your sting?
അതുകൊണ്ട് ഇന്ന് മരണത്തെ നമുക്ക് വെല്ലുവിളിപ്പാൻ കഴിയും. ഓ മരണമേ നിന്റെ ജയം എവിടെ?
The Son was begotten in resurrection glory.
പുത്രൻ ഉയർത്തെഴുന്നേൽപ്പിൽ മഹത്വത്തിന്റെ തേജസ്സിൽ ഉയർത്തപ്പെട്ടു.
He was resurrected with a glorified body.
അവൻ തേജസ്സേറിയ ഒരു ശരീരത്തോടുകൂടി അത്രേ ഉയർത്തെഴുന്നേറ്റത്.
Psalmist prophetically speaks of his resurrection in Psalm 2 verse 7.
രണ്ടാം സങ്കീർത്തനം 7 വാക്യത്തിൽ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവിൽ പറയുന്നുണ്ട്.
I will tell of the decree, the Lord said to me, you are my son, today I have begotten you.
7 വാക്യത്തിൽ പറയുന്നത്, യഹോവ എന്നോട് അരുളിച്ചെയ്തു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു.
And in the book of Acts 13, chapter 13, verse 33, we read.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നു.
This he has fulfilled to us, the children, by raising Jesus, as also it is written in the second Psalm, you are my son, today I have begotten you.
യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് രണ്ടാം സങ്കീർത്തനത്തിലും എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗത്തിന്റെ മുഴുവൻ ആശയം എന്താണ് എന്ന് നമ്മളോട് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നു. സകലത്തിലും കർത്താവായ യേശു ക്രിസ്തു മുമ്പനായി തീരേണ്ടതിന് തന്നെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം
വാക്യം, the first born from the dead, that in everything he might be preeminent.
അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയും ആകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു.
So this was God's purpose in making his son the savior, the creator and the head of the church.
തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ സൃഷ്ടികർത്താവായിട്ട് രക്ഷിതാവായിട്ട് സഭയുടെ തലയായിട്ട് താൻ ആക്കി വെച്ചതിൽ ദൈവത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു.
Now this word preeminent is used nowhere else in the New Testament.
മുമ്പനായി തീരുക എന്നുള്ളത് പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും കാണാത്തതായ ഒരു
It is related to the word translated firstborn.
Ada adijadan enna padathode bendhapettirikkunnathaya oru padamaa.
It magnifies the unique position of Jesus Christ.
Kathava Yesu Christunde thanathayulladaya pratheegathaye adu eduthu kaanikkunnu.
Christ is all and in all.
Christu sagalathilum sagalavum aagunnu.
Colossians 3:11.
കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്.
Here there is not Greek and Jew, circumcised and uncircumcised, barbarian, Scythian, slave, free, but Christ is all and in all.
അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു.
So Jesus Christ is the preeminent savior, not just one of the many religious leaders of history.
ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനേകം മത നേതാക്കന്മാരിൽ ഒരുവനെ പോലെ അല്ല കർത്താവായ യേശു ക്രിസ്തു. അവൻ സകലത്തിന് മുമ്പരായ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവത്.
Now the false teachers at Colossae, they could never give Jesus Christ this place of preeminence.
കൊലോസ്യയിലുള്ളതായ ദുരുപദേഷ്ടാക്കന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ നൽകേണ്ടതായ ഈ പ്രഥമ സ്ഥാനത്തെ നൽകുവാനായിട്ട് വിസമ്മതിച്ചു.
According to their philosophy, Jesus Christ was only one of the many emanations or avatars from God.
അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ അനേകം അവതാരങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു.
But Jesus Christ is the only way to God.
എന്നാൽ കർത്താവായ യേശുക്രിസ്തു ദൈവത്തോടുള്ള ദൈവത്തിങ്കിലേക്കുള്ള ഏക മാർഗമാണ്.
ജീസസ് സെയ്സ് ജോൺ 14:6
യോഹന്നാന്റെ സുവിശേഷം 14:6 യേശു അവകാശപ്പെടുന്നത്,
I am the way and the truth and the life, no one comes to the father except through me.
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല.
So he is not one rung on the ladder to heaven.
സ്വർഗ്ഗത്തിലേക്കുള്ള ചവിട്ടുപടിയിൽ ആ ഒരു പടിയല്ല അവൻ.
He is the only way to heaven.
അവൻ സ്വർഗ്ഗത്തിലേക്കുള്ള ഏക മാർഗമാണ്.
It is well being said that Jesus Christ is not Lord of all, he cannot be Lord at all.
കർത്താവായ യേശു ക്രിസ്തു സകലത്തിന്റെയും കർത്താവ് ആകുന്നില്ല എങ്കിൽ അവൻ ഒരിക്കലും കർത്താവ് ആകുവാനായിട്ട് കഴിയുകയില്ല എന്ന് നാം പറയും.
Now we studied three arguments for the preeminence of Jesus Christ.
കർത്താവായ യേശു ക്രിസ്തു സകലത്തിനും മുമ്പനാണ് എന്നുള്ളതിനെ മൂന്ന് ന്യായവാദങ്ങൾ നാം ഇപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞു.
He is the savior.
അവൻ രക്ഷകനാണ്.
The creator.
അവൻ സൃഷ്ടികർത്താവാണ്.
He is the head of the church.
അവൻ സഭയുടെ തലയാണ്.
Now these arguments reveal his relationship with lost sinners, with the universe, and with believers.
നഷ്ടപ്പെട്ടു പോയ പാപികളോട്, അഖിലാണ്ടത്തോട്, സൃഷ്ടിയോട്, വിശ്വാസികളോടുള്ളതായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബന്ധത്തെ ഈ മൂന്ന് വാദങ്ങൾ തെളിയിക്കുന്നു.
But what about his relationship with God the Father?
എന്നാൽ പിതാവായ ദൈവത്തോടുള്ള അവന്റെ ബന്ധം ഏത് നിലയിലുള്ളതാണ്?
Jesus Christ is the beloved of the Father.
പിതാവായ കർത്താവായ യേശു ക്രിസ്തു പിതാവിന് പ്രിയനായവനാണ്.
Colossians 1:19-20.
ഒന്നാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ.
For in him, that is in Christ, all the fullness of God was pleased to dwell, and through him, that is through Christ, to reconcile to himself all things, whether on earth or in heaven, making peace by the blood of his cross.
അവനിൽ എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ പ്രിയപുത്രനായിട്ട് ഇതിനു മുൻപ്
വിളിച്ചിട്ടുണ്ട്.
കൊലോസ് ലേഖനം 1:13 വാക്യം ശ്രദ്ധിക്കുക. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ളതായ ആളുകൾ, നാം ഈ പ്രിയരായവനിലാണ് സ്വീകാര്യരായി തീർന്നത്. എഫേസ്യ ലേഖനം 1:6
വാക്യം,
അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മെ മുന്നേൽപ്പിക്കുകയും ചെയ്തുവല്ലോ.
ബിക്കോസ് ഓഫ് ദിസ് ഇൻ ക്രൈസ്റ്റ് ഗോഡ് കാൻ കോൾ അസ് ഹിസ് ബിലവഡ്.
അതുകൊണ്ട് ക്രിസ്തു യേശു മുഖാന്തരം ദൈവത്തിന് നമ്മെ പ്രിയന്മാർ എന്ന് വിളിപ്പാനായിട്ട് കഴിയും.
കൊലോസ്യർ 3:12.
കൊലോസ്യർ ലേഖനം 3:12 വാക്യം ശ്രദ്ധിക്കുക.
Put on then as God's chosen ones, holy and beloved, compassionate hearts, kindness, humility, meekness and patience.
അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സിലിവ ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിക്കുക.
Then Paul declares that all fullness dwelt in the person of Jesus.
കർത്താവായ യേശുക്രിസ്തുവിൽ സകല സമ്പൂർണതയും വസിപ്പാൻ എന്ന് വസിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കർത്താവിനെ കുറിച്ച് പറയുന്നു.
കൊലോസ്യർ 1:19.
ഒന്നാം അധ്യായത്തിന്റെ 19 വാക്യം.
For in him all the fullness of God was pleased to dwell.
അവനിൽ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും വസിക്കുന്നു.
Now the Greek word translated fullness is the word pleroma.
സമ്പൂർണത എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പ്ലീറോമ എന്നാണ്.
പ്ലേറോമ.
പ്ലേറോമ എന്നാണ്.
പ്ലേറോമ.
പ്ലേറോമ.
It was a technical term.
അതൊരു സാങ്കേതിക പദമാണ്.
In the vocabulary of the Gnostic false teachers also.
ജ്ഞാനവാദികളുടെ ഡിക്ഷണറിയിലും ആ പദപ്രയോഗമുണ്ട്.
It meant the sum total of all the divine power and attributes.
ദൈവത്തിന്റെ സർവശക്തിയുടെയും സകല ഗുണങ്ങളുടെയും ആകെത്തുകയാണ് ആ പദം ഉപയോഗിക്കുന്നത്.
Now we already noted that Paul used this important word 8 times in the Colossian letter.
കൊലോസ്യ ലേഖനത്തിൽ 8 തവണയെങ്കിലും സർവസമ്പൂർണതയെക്കുറിച്ച് സമ്പൂർണത എന്ന പദപ്രയോഗം പൗലോസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക.
So he is meeting these false teachers on their own ground.
അതുകൊണ്ട് ഈ ജ്ഞാനവാദികളായ ദുരുപദേശകന്മാരെ അവരുടെ ഭാഷയിൽ തന്നെ പൗലോസ് നേരിടുകയാണ്.
And the word dwell is equally important.
വസിക്കുക എന്ന പദം സുപ്രധാനമാണ്.
It means much more than merely to reside.
വസിക്കുക എന്നുള്ള അതിനപ്പുറമായിട്ട് വെറുതെ വസിക്കുക എന്നുള്ളതിനപ്പുറമായി പ്രാധാന്യമുള്ള ഒരു പദപ്രയോഗമാണ്.
The word dwell actually means to be at home permanently.
നിരന്തരം എന്നേക്കുമായിട്ട് സ്വന്തം ഭവനത്തിലായി തീരുന്നത് വസിക്കുന്നത് പോലെയുള്ളതായ ഒരു ഉദ്ദേശം ഒരു അർത്ഥമാണ് അതിനുള്ളത്.
ഡോക്ടർ കെനത്ത് വെസ്റ്റ്, ദ ഗ്രീക്ക് സ്കോളർ
കെനത്ത്
വെസ്റ്റ്,
കെനത്ത് വെസ്റ്റ് എന്നതായ യവന ഭാഷയിലുള്ള പണ്ഡിതൻ,
ഹി പോയിന്റ്സ് ഔട്ട് ദാറ്റ് ദ വേർഡ് ഡ്വെൽ ഇൻഡിക്കേറ്റ്സ് ദിസ് ഫുൾനെസ് വാസ് നോട്ട് സംതിങ് ആഡഡ് ടു ഹിസ് ബീയിങ് ദാറ്റ് വാസ് നോട്ട് നാച്ചുറൽ ടു ഹിം, but it was part of his essential being, as part of his very constitution, and that permanently.
സമ്പൂർണത എന്നുള്ള പദത്തിന്റെ അർത്ഥത്തിൽ, ആ ക്രിയാപദത്തിന്റെ അർത്ഥം എന്തെങ്കിലും കർത്താവിനോട് കൂട്ടിച്ചേർത്തു എന്നല്ല, അത് അവനിൽ തന്നെ ഉണ്ടായിരുന്നതായ തനതായ അവന്റെ സ്വഭാവവിശേഷങ്ങൾ ആണ് എന്ന അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്.
So we read Colossians 1:19.
കൊളോസ്സിലേഖനം 1:19 നാം വായിക്കുമ്പോൾ,
For it pleased the Father that in him should all fullness dwell.
അവനിൽ സർവസമ്പൂർണത വസിക്കുവാൻ പിതാവിന് ഇഷ്ടം ഉണ്ടായി, പ്രസാദം തോന്നി.
The Father would not permanently give his pleroma to some created being.
ആ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് പിതാവായ ദൈവം തന്റെ സർവസമ്പൂർണതയും നൽകുകയില്ല.
The fact that it pleased the Father,
പിതാവിന് ഈ കാര്യത്തിൽ പ്രസാദം തോന്നി എന്നുള്ള വസ്തുത,
to have his fullness in Christ,
ക്രിസ്തുവിൽ തന്റെ സമ്പൂർണത വസിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി എന്നുള്ളത് കൊണ്ട്,
it is proof that Jesus Christ is God.
ക്രിസ്തു പുത്രനായ യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്.
The great blessing for every believer,
എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ചുള്ളതായ ഏറ്റവും വലിയ അനുഗ്രഹം.
This is how this truth is applied to you and me.
ഈ സത്യം നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാണ്.
This is a great blessing for us believers.
ഇത് നമ്മെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്.
Because we can draw from his fullness because we are his. And he has come to dwell in us by his spirit.
നാം അവന്റെ വകയായതിനാൽ അവൻ നമ്മിൽ തന്റെ ആത്മാവിനാൽ വസിപ്പാൻ കടന്നു വന്നിരിക്കയാൽ ഈ സർവസമ്പൂർണതയും നമുക്ക് അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട്.
All the resources that are needed for us for life is in this one person.
നമ്മുടെ
നമ്മുടെ
ജീവന് ആവശ്യമായ സകലതും ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കോരുവാനായിട്ട്
സാധിക്കും.
നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായത് എന്താണ്? നിങ്ങൾക്ക് യാതൊന്നിനും കുറവ് വരികയില്ല. കാരണം ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നു.
John says, John chapter 1 verse 16.
യോഹന്നാന്റെ സുവിശേഷം 1:16 യോഹന്നാൻ പറയുന്നത്,
For from his, that is Christ's fullness, we've all received grace upon grace.
അവന്റെ നിറവിൽ നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ്.
What do you need for today?
ഇന്ന് നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്?
You have it in Christ.
അത് നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ ലഭ്യമാണ്.
Let's recognize this truth.
ഈ സത്യം നാം അംഗീകരിക്കുക.
The fullness of the Godhead bodily dwells in this one person, Jesus Christ, who now come to dwell in us by his spirit, and we can draw of his fullness.
ദൈവത്തിന്റെ സർവസമ്പൂർണതയും കർത്താവായ യേശു ക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആകട്ടെ തന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സർവസമ്പൂർണതയും നമുക്ക് ഉപയോഗിക്കാൻ
കഴിയും.
എങ്ങനെയാണ് അവന്റെ സമ്പൂർണ സമ്പൂർണതയിൽ നാം കോരുന്നത്? നാം അവനിൽ വിശ്വാസം അർപ്പിക്കുന്നത് വഴി ഒരു ശിശു തന്റെ പിതാവിനെ ആശ്രയിക്കുന്നത് പോലെ നമുക്ക് അവനെ വിശ്വസിക്കാം. പിതാവ് തന്റെ പൈതലിന് ഏറ്റവും നല്ല ഉത്തമമായത് എന്താണെന്ന് അറിയുന്നു. കൊലോസ്സിലേഖനം 2:9 ഇപ്പോൾ വായിക്കും.
For in him, Jesus Christ, the whole fullness of deity dwells bodily.
അവനിലുള്ള ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്.
Because Jesus Christ is God.
കർത്താവായ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട്.
He is able to do what no mere man can ever do.
ഒരു സാധാരണ മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്തത് അവന് ചെയ്യുവാനായിട്ട് കഴിയും.
He is able to reconcile lost sinners to a holy God.
പാപികളായി നഷ്ടപ്പെട്ടതായ പാപികളെ ദൈവത്തോട് നിരപ്പിപ്പാൻ അവന് കഴിയും. കൊലോസ്സിലേഖനം 1:20.
And through him to reconcile to himself all things, whether on earth or in heaven, making peace by the blood of his cross.
അവൻ ക്രൂശിച്ച രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി.
When the first man and woman sinned,
ആദ്യ മനുഷ്യ ഭാര്യയും ഭർത്താവും പാപം ചെയ്തപ്പോൾ,
they actually declared war on God.
അവർ ദൈവത്തോട് ശത്രുത പ്രഖ്യാപിച്ചു.
You see, the woman ate of the tree.
സ്ത്രീ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നു.
And my Bible says that her husband was with him.
എന്റെ വേദവസ്തുതിൽ പറയുന്നത് അവളുടെ ഭർത്താവ് അവളോട് കൂടി ഉണ്ടായിരുന്നു എന്നാണ്.
And she gave to him.
അവൾ അവനെ കൊടുത്തു, അവനും തിന്നു.
God had placed him to be the head.
തലയായിട്ട് ആക്കി വെച്ചത് പുരുഷനെ ആയിരുന്നു.
He gave him the leadership role.
നേതൃത്വ സ്ഥാനം പുരുഷനാണ് നൽകിയിരുന്നത്.
She didn't tell him, he didn't tell her, don't eat.
എന്നാൽ കഴിക്കരുത്, ഭക്ഷിക്കരുത് എന്ന് അവൻ അവളോട് പറഞ്ഞില്ല. അവൾ ഭക്ഷിച്ചു. അവളെ വഞ്ചിച്ചു. എന്നാൽ അവനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ
കഴിയും?
അവനും ഭക്ഷിച്ചു. എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞ് കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ
കഴിച്ചത്.
താൻ കഴിക്കരുത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം മത്സരിക്കുക അത്ര ചെയ്തത്. അവൻ ദൈവത്തോട് മാത്സര്യം അത്ര കാണിച്ചത്. അവർ ഇരുവരും അങ്ങനെ ചെയ്തു.
That's the natural mind of the unsaved sinner.
രക്ഷിക്കപ്പെടാത്തതായ പാപികളുടെ മാനസിക അവസ്ഥ അതാണ്.
When the first man and woman sinned,
ആദ്യ പുരുഷനും സ്ത്രീയും പാപം ചെയ്തപ്പോൾ,
they actually declared war on God.
അവർ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയത്രേ ചെയ്തത്.
In other words, they are declaring autonomy.
അല്ലെങ്കിൽ അവർ സ്വാതന്ത്ര്യം, ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം അത്ര പ്രഖ്യാപിച്ചത്.
We can do without you.
ഞങ്ങൾക്ക് നിന്നെ കൂടാതെ കാര്യങ്ങൾ സാധിക്കും.
They turned their face against him.
അവർ ദൈവത്തോട് തങ്ങളുടെ മുഷ്ടി ചുരുട്ടി കാണിക്കുന്നു.
But God did not declare war on them.
എന്നാൽ ദൈവം തിരിച്ച് അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല. മറിച്ച് അവൻ എന്താണ് ചെയ്തത്? ആദമേ നീ എവിടെയാണ്? അവൻ പുരുഷനെയും സ്ത്രീയെയും കണ്ടു. ദൈവം എന്താണ് ചെയ്തതെന്ന്
അറിയാം.
അവരുടെ പാപങ്ങൾക്ക് അവരൊരു പരിഹാരം നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്യുവാനായിട്ട് ഒരു മൃഗത്തെ കൊല്ലേണ്ടതായി വന്നു. മൃഗത്തിന്റെ തോലുകൊണ്ടുള്ളതായ ഒരു വസ്ത്രം അവൻ അവർക്ക് വേണ്ടി
പറഞ്ഞു.
എന്റെ ദൈവം, ദൈവമാണ് അങ്ങനെ ചെയ്തത്. അവർ തങ്ങളെ തന്നെ ഇലകൾ കൊണ്ട് മറച്ചു. എന്നാൽ ദൈവം എന്ത് ചെയ്തു? രക്തം ചൊരിയപ്പെട്ടു. അവൻ മൃഗങ്ങളുടെ തോൽ കൊണ്ട് അവർക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. രക്ഷിക്കപ്പെടാത്ത സാധാരണ സാമാന്യ മനുഷ്യന്റെ ഹൃദയം ഇപ്പോഴും ദൈവത്തോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോമലേഖനം 8:7 ഏഴാം
വാക്യം.
ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതമാകുന്നു, അത് ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാൻ കഴിയുകയുമില്ല. ഭാവി വളരെ ആത്മാർത്ഥതയുള്ളവനായിരിക്കാം, ആത്മാർത്ഥമായി തെറ്റ് ചെയ്യുന്നവനായിരിക്കാം, വളരെ ഭക്തനായിരിക്കാം, ധാർമ്മികമായ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തി
പോലും,
എന്നാൽ അപ്പോഴും അവൻ ദൈവത്തോട് ശത്രുതയിലാണ്. അതിവിശുദ്ധനായ പരിശുദ്ധനായ ദൈവത്തിന് മുമ്പാകെ അവന്റെ അവസ്ഥ അത്
തന്നെയാണ്.
അങ്ങനെയെങ്കിൽ അതിവിശുദ്ധനായ പരിശുദ്ധനായ ഒരു ദൈവം പാപിയായ ഒരു മനുഷ്യനോട് എങ്ങനെ നിരപ്പ് പ്രാപിക്കാനായിട്ട് കഴിയും? ദൈവത്തിന് തന്റെ നിലവാരത്തെ താഴ്ത്തുവാൻ
കഴിയുമോ?
പാപം കണ്ടില്ല എന്ന് നടിച്ച് മനുഷ്യനുമായി പുത്രത്വ നയത്തിൽ പോകാൻ ദൈവത്തിന് കഴിയുമോ? അങ്ങനെ സംഭവിച്ചാൽ ഈ അഖിലാണ്ട് മുഴുവനും തകർന്നു
പോകും.
കാരണം ഈ അഖിലാണ്ടത്തെ അതിന്റെ സ്ഥാനത്ത് നിലനിർത്തുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയാണ്. ദൈവം തന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് കഴിയുന്നതല്ല. കാരണം അതിന്റെ അർത്ഥം അവൻ തന്റേതായ വിശുദ്ധ നിയമത്തെ പരിപാലിപ്പാൻ
ബാധ്യസ്ഥനാണ്.
മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു എന്ന്
വന്നേക്കാം.
എന്നാൽ തന്റെ സ്വഭാവം കൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന്
വേർപെട്ടവനാണ്.
അവന്റെ പ്രവൃത്തികൾ നിമിത്തം അവൻ ദൈവത്തോട് അകന്നിരിക്കുന്നവരുമാണ്. കൊലോസ്യ ലേഖനം 1:21.
And you who once were alienated and hostile in mind doing evil deeds.
മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങൾ, നമ്മുടെ ആത്മാക്കൾ
മൃതാവസ്ഥയിലായിരുന്നു.
ദൈവത്തിന് നമുക്ക് ആത്മാവിനെ തന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് സംസർഗം ചെയ്യേണ്ടതിനാണ്.
But before we come to Christ,
എന്നാൽ നാം ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ്
these spirits are dead.
നമ്മുടെ ആത്മാക്കൾ മരിച്ച അവസ്ഥയിലാണ്.
That's why the Bible says we are dead in trespasses and sin.
അതുകൊണ്ടാണ് വേദവസ്തു പറയുന്നത് നാം അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്ന്.
എഫേസ്യർ
2:1. നിങ്ങൾ അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. എന്നാൽ നാം ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കുമ്പോൾ ഈ മൃതാവസ്ഥയിലായിരുന്ന ആത്മാവ് ജീവൻ
പ്രാപിക്കുന്നു.
അത് ദൈവത്തിന്റെ ആത്മാവോട് സംസർഗം ചെയ്യുവാനായിട്ട് കഴിയുന്ന അവസ്ഥയിലാകുന്നു. അതുകൊണ്ട് വീണ്ടും ജന്മം പ്രാപിക്കുന്നവരെയും മനുഷ്യന് തന്റെ രക്ഷയ്ക്കായിട്ട് യാതൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. റോമലേഖനം 8:8. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിൽ നിരപ്പ് ഉണ്ടാകണം എങ്കിൽ അതിന്റെ മുൻകൈ എടുക്കേണ്ടത്, പ്രവൃത്തി ചെയ്യേണ്ടത് ദൈവമാണ് ചെയ്യേണ്ടത്. ദൈവത്തിൽ മാത്രമാണ് അത് ചെയ്യുവാൻ കഴിയുക. ഇതുകൊണ്ട് അത്രേ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ക്രിസ്തു യേശുവിലാണ് ദൈവം മനുഷ്യനെ തന്നോട് നിരപ്പിക്കുന്നത്. രണ്ടു കൊരിന്ത്യർ 5:19
That is in Christ God was reconciling the world to himself, not counting their trespasses against them, and entrusting to us the message of reconciliation.
ദൈവം ലോകത്തിനെ ക്രിസ്തുവിൽ തന്റെ ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളെ പക്കൽ പരമേൽപ്പിച്ചു ഇരിക്കുന്നു.
But how did this reconciliation take?
എങ്ങനെയാണ് ഈ നിരപ്പ് സാധ്യമായത്?
It was not the incarnation of Christ that accomplished this reconciliation.
കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജന്മമെടുത്തതല്ല നിരപ്പിന് കാരണമായത്.
It was not the example of his life, not the example of his life that he lived among mankind that accomplished reconciliation.
മാനവജാതിയുടെ അവൻ സഞ്ചരിച്ചപ്പോൾ അവന്റെ ജീവിത മാതൃകയല്ല ഈ നിരപ്പിന് കാരണമായി തീർന്നത്.
It was through Christ's death that peace was made between God and man.
ക്രിസ്തുവിന്റെ മരണത്താലാണ് ദൈവവും മനുഷ്യനും തമ്മിൽ സമാധാന ബന്ധമായത്.
That's why Paul tells us very clearly, he made peace through the blood of his cross.
തന്റെ കാൽവരി ക്രൂശിലെ രക്തത്താൽ അവൻ നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി എന്ന് പൗലോസ് പറയുന്നതിന്റെ കാരണമാണ്
കൊലോസ്യ
ലേഖനം 1:20.
And through him to reconcile to himself all things, whether on earth or in heaven, making peace by the blood of his cross.
അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനോട് അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി.
Of course the false teachers offered a kind of reconciliation between man and God.
മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു നിരപ്പിന്റെ കാര്യത്തെക്കുറിച്ച് ദുരുപദേഷ്ടക്കന്മാരും പഠിപ്പിച്ചിരുന്നു.
The Gnostic teachers, they taught that the angels and the emanations of the avatars could in some way bring man closer to God. That's heresy.
ജ്ഞാനവാദികൾ അവകാശപ്പെട്ടതനുസരിച്ച് ദൂതന്മാർക്കും അവതാരങ്ങൾക്കും ദൈവത്തോട് മനുഷ്യനെ നിരപ്പിപ്പാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ അത് തെറ്റായ ഉപദേശമായിരുന്നു.
The reconciliation we have in Jesus Christ is perfect.
കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തോട് നമുക്ക് ലഭിക്കുന്ന നിരപ്പ് തികവുള്ളതായ സംഗതി. അത് പരിപൂർണമാണ്. അത് ആത്യന്തികമായതാണ്. അത് കൂടാതെ
the reconciliation in Christ involves the whole universe.
ക്രിസ്തുവിൽ നമ്മയോടുള്ള നിരപ്പ് അഖിലാണ്ടത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നതുമാണ്.
He reconciles all things unto himself, things in earth or in heaven.
അവൻ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി.
കൊലോസ്യലേഖനം 1:20. And through him to reconcile to himself all things, whether on earth or in heaven, making peace by the blood of his cross.
ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി.
Don't misunderstand this verse.
ഈ വാക്യം തെറ്റായി ധരിക്കരുത്.
Universal reconciliation does not mean universal salvation.
സാർവലൗകികമായി ദൈവം നിരപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും രക്ഷ പ്രാപിക്കും എന്ന് അതിനർത്ഥമില്ല.
Universalism is the false teaching that all beings, including those who have rejected Jesus Christ, will one day be saved. That is absolutely false.
സാർവലൗകികത്വം എന്ന ചിന്താഗതിയിൽ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞവർ പോലും ഒരു സമയത്ത് രക്ഷിക്കപ്പെടും എന്ന ചിന്തയാണ് വരുന്നത്. അത് തെറ്റായ ഉപദേശമാണ്, ദുരുപദേശം.
This was not what Paul believed.
ഇതല്ല പൗലോസ് വിശ്വസിച്ചിരുന്നത്.
Universal restorationism was not part of Paul's theology.
സാർവലൗകികമായി എല്ലാവർക്കും ദൈവത്തോട് നിരപ്പ് സാധ്യമാണ് എന്നത് പൗലോസിന്റെ ഉപദേശത്തിൽ ഒന്ന് പെട്ടതല്ല.
Paul very clearly taught sinners need to believe in Jesus Christ to be saved.
പാപികൾ രക്ഷപ്രാപിക്കാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതാണ് എന്ന് പൗലോസ് പഠിപ്പിച്ചു.
Then what is Paul meaning by saying that Jesus Christ reconciles all things unto himself, things in earth or things in heaven?
അങ്ങനെയെങ്കിൽ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്?
Paul is not teaching that all people will one day believe in Jesus Christ.
എല്ലാവരും ഒരു ദിവസത്തിൽ എന്നെങ്കിലും ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു വിശ്വാസം അർപ്പിക്കും എന്നല്ല പൗലോസ് പഠിപ്പിക്കുന്നത്. എന്താണ് പൗലോസ് പറയുന്നത്?
He is saying that all will ultimately submit that Jesus is Lord, whether they like it or not.
അവർക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും യേശു കർത്താവ് എന്ന് സർവ സൃഷ്ടിയും ഒരു നാൾ ഏറ്റുപറയേണ്ടതായിട്ട് വരും എന്നത്ര പൗലോസ് പറയുന്നു.
Philippians 2:9-11
9-11 വരെയുള്ള വാക്യങ്ങൾ.
Therefore God has highly exalted him and bestowed on him the name that is above every name, so that at the name of Jesus every knee should bow in heaven and on earth and under the earth, and every tongue confess that Jesus Christ is Lord, to the glory of God the Father.
അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങി എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്നാൽ അനേകരെ സംബന്ധിച്ചിടത്തോളം ഇത് സമയത്തിന് രക്ഷാസമയത്തിന്
പിന്നീടായിരുന്നു.
എന്നാൽ എന്തുകൊണ്ടാണ് ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും എന്ന് പൗലോസ് പറയുന്നത്? ഇന്ന് മനുഷ്യന്റെ പാപനിമിത്തം സർവ്വഭൂമിയും ഇനിയും പാപത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ സുനാമികളും മറ്റെല്ലാ നാശങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ഒരിക്കൽ ഒരു ദിവസം ഈ സൃഷ്ടി അതിന്റെ ദ്രവത്വത്തിൽ നിന്ന് ദാസത്വത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. റോമലേഖനം 8:12
8:21
21 വാക്യത്തിൽ സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി നീറ്റുന്നതോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നു. പാപം മനുഷ്യ മാനവജാതിയെ പാപഭംഗിലമാക്കി തീർത്തു എന്ന് മാത്രമല്ല, അത് സൃഷ്ടിയെയും ദ്രവത്വത്തിന്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ നാം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായി
കാത്തിരിക്കുകയാണ്.
ദൈവത്തെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വാഴ്ചയുടെ ശേഷം
2 Peter 3
പത്രോസിന്റെ 2 ലേഖനം
3:10-13
മൂന്നാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ.
But the day of the Lord will come like a thief, and then the heavens will pass away, the robe and the heavenly bodies will be burnt up and dissolved, and the earth and the works that are done on it will be exposed. Since all these things are thus to be dissolved, what sort of people ought you to be in lives of holiness and godliness, waiting for and hastening the coming of the day of God, because of which the heavens will be set on fire and dissolved, and the heavenly bodies will melt as they burn. But according to his promise, we are waiting for new heavens and new earth in which righteousness dwells.
കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. എന്ന ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21:1 ഒന്നാം വാക്യം.
Then I saw a new heaven and a new earth, for the first heaven and the first earth had passed away, and the sea was no more.
ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനിയില്ല.
Now the amazing fact is that we have a foretaste of this glory.
ആശ്ചര്യകരമായ വസ്തുത എന്താണെന്ന് അറിയാമോ? ഈ വരുവാനിരിക്കുന്ന മഹത്വത്തിന്റെ ഒരു അക്ഷരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
Because we are born of his spirit.
താൻ നാം അവന്റെ ആത്മാവിനാൽ പുതുജന്മം പ്രാപിച്ചിരിക്കുന്നു. നാം വീണ്ടും ജനിച്ചതുകൊണ്ട് ഭാഗ്യകരമായ ഒരു ഉറപ്പ് നമുക്കുണ്ട്, കാരണം കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ സ്വന്തമായി തേജസ്സിന്റെ ദിവ്യമായ തേജസ്സിന്റെ ഒരു മുൻ കുറി നമുക്ക് ലഭിച്ചിരിക്കുന്നു. രക്ഷയുടെ അവകാശികൾ അവൻ നമ്മെ തീർത്തിരിക്കുന്നു. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇതത്രേ എന്റെ കഥ, ഇതത്രേ എന്റെ ഗാനം.
All the day long,
എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ അവനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു.
You know, it's very good for us as believers to have our head in heaven and our feet on earth.
സ്വർഗത്തിൽ നമ്മുടെ തലയും ഭൂമിയിൽ നമ്മുടെ കാലുകളും വെച്ചുകൊണ്ട് ജീവിക്കുക സാധിക്കും.
We can think the thoughts of heaven.
അങ്ങനെ നമുക്ക് സ്വർഗീയ ചിന്തകൾ കണ്ട് നിറഞ്ഞവരായിരിക്കാം.
And bring heaven to earth.
ഭൂമിയിലേക്ക് സ്വർഗത്തെ ഇറക്കി കൊണ്ടുവരായിരിക്കാം.
The sphere of influence that God has placed.
ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ സ്വാധീനം ചെലുത്തുവാനായിട്ട് നമുക്ക് കഴിയും.
God in his mercy will manifest his kingdom through us wherever he has placed us.
ദൈവം നമ്മെ എവിടെയെല്ലാം ആക്കി വെച്ചിരിക്കുന്നു അവിടെയെല്ലാം തന്റെ രാജ്യത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ തോന്നും.
The reign of the King of Kings and Lord of Lords will be manifested wherever God has placed you, if you live with your head in heaven and your feet on earth.
നമ്മുടെ സ്വർഗ്ഗത്തിൽ സ്വർഗീയ ചിന്തകളോടുകൂടി ഭൂമിയിൽ നാം ജീവിക്കുമെങ്കിൽ നമ്മെ എവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഉപയോഗിക്കും.
One day God can bring together in Christ all that belong to him.
അവരുള്ളതിനൊക്കെയും ക്രിസ്തു യേശുവിനുള്ളതിനൊക്കെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുവാൻ ദൈവം ഒരു നാൾ ഒരുങ്ങിയിരിക്കുന്നു.
Because Jesus Christ solved the sin problem on the cross once and for all.
കാരണം കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പാപത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തി.
That's why Paul writes in Ephesians 1:9-10.
അതുകൊണ്ടാണ് എഫെസ്യർ ലേഖനം 1:9-10 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്.
Making known to us the mystery of his will according to his purpose which he set forth in Christ as a plan for the fullness of time to unite all things in him, things in heaven and things on earth.
അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന്റെ തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മമാൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലാണ് ഇതേ കുറിച്ചുള്ളതായ അച്ചാരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതായ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക്
കഴിയും.
ദൈവം തന്റെ വിശുദ്ധന്മാരെ തന്റെ വിശ്വാസത്തിൽ വിശ്വസിച്ചവരെ മഹത്വപ്പെടുത്തും, അവിശ്വാസികളെ അവൻ ശിക്ഷിക്കും. അവൻ നീതിപൂർവ്വം മാത്രമേ അത് ചെയ്യാൻ പോകുന്നു. കാരണം കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. കാൽവരി ക്രൂശിൽ പാപത്തിന് ശരിയായ പരിഹാരം വരുത്തിയത് കൊണ്ട് പിശാചിന് പോലും ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറ്റം പറയുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ പറയുന്നത് ഇനി ശ്രദ്ധിച്ചു കേൾക്കുക.
യേശു
ക്രിസ്തു മനുഷ്യനായിരുന്നു, വെറും മനുഷ്യനായിരുന്നുവെങ്കിൽ അവൻ ദൈവത്തിന്റെ ഒരു അവതാരം മാത്രമായിരുന്നുവെങ്കിൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കുവാൻ അസാധ്യമായിരുന്നു.
ബിക്കോസ് ദി ഓൺലി ആർബിട്രേറ്റർ ഹൂ കൻ ബ്രിംഗ് ഗോഡ് ആൻഡ് മാൻ ടുഗദർ, ഹൂ കൻ റെക്കൻസൈൽ ഗോഡ് ആൻഡ് മാൻ ടുഗദർ ഈസ് വൺ who has to be both God and man himself.
ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിപ്പാൻ തക്കവണ്ണം ആ പ്രവൃത്തി ചെയ്യുവാൻ, നിരപ്പിന്റെ വേല ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായിരിക്കുന്നവനാണ്.
God had to become man.
ദൈവത്തിന് ദൈവം മനുഷ്യനായി തീരേണ്ടത് ആവശ്യമായി.
He did that through the womb of a virgin Mary.
അത് കന്യാ മറിയമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ അവൻ അങ്ങനെ ചെയ്തു.
100% God.
100% ദൈവം.
100% man.
100% മനുഷ്യനുമായി.
He lived a sinless life.
അവൻ പാപമില്ലാത്ത ഒരു ജീവിതം നയിച്ചു.
And gave his very life so that you and I could have life.
എനിക്ക് നിങ്ങൾക്കും ജീവൻ ഉണ്ടാകേണ്ടതിന് തന്റെ സ്വന്തം ജീവൻ അതിനായി ഏൽപ്പിച്ചു കൊടുത്തു.
Reconciling man to God.
മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചു.
The moment man puts his trust in him.
ആ മനുഷ്യൻ ദൈവത്തിൽ തന്റെ ആശ്രയം അവനിൽ തന്റെ ആശ്രയം വെക്കുമ്പോൾ തന്നെ അവനെ ദൈവത്തോട് നിരപ്പിക്കുന്നു.
Who is this?
ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്?
The Prince of Peace.
അവൻ സമാധാന പ്രഭു.
He is the Son of God.
അവൻ ദൈവപുത്രൻ.
He is heaven's own messenger.
അവൻ
സ്വർഗ്ഗത്തിലെ
പാപങ്കിലമായ ലോകത്തിൽ ദൈവത്തിന്റെ ദൂതവാഹിയായവൻ. മറ്റൊരുത്തലും രക്ഷയില്ല, അവന്റെ നാമത്തിൽ മാത്രമേ രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. അവൻ വന്നു, അവൻ തന്റെ രക്തം ചിന്തി.
Just imagine this.
ഇത് ചിന്തിക്കുക.
God, the Lord of this universe.
അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ്.
By him, through him, all things were created.
സകലവും അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു.
And for him they were made.
ആ സകലവും അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു.
He leaves glory.
അവൻ തേജസ്സിനെ വിട്ടു.
Takes upon himself a human body.
ഒരു മനുഷ്യ ശരീരം ഏറ്റെടുത്തു.
Confines himself to the womb of a virgin.
ഒരു സ്ത്രീയുടെ ഒരു കന്യകയുടെ ഗർഭപാത്രത്തിൽ തന്നെ തന്നെ ഒതുക്കി.
Confines himself to time and space.
സമയത്തിനും കാലത്തിനും കീഴ്പ്പെട്ടവനായി തീർന്നു.
Walks upon the face of this earth.
അവൻ ഈ ഭൂമിയുടെ മുഖത്ത് സഞ്ചരിച്ചു.
With one purpose.
ഒരേ ഉദ്ദേശത്തോടുകൂടെ മാത്രം മനുഷ്യനെ ദൈവത്തോടെ നിരപ്പിക്കേണ്ടതിനായി. അത് എങ്ങനെ സാധ്യമാവും? കാൽവരി ക്രൂശിൽ തന്റെ രക്തം ചിന്തുന്നത് വഴി അത്
സാധ്യമാണ്.
കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, പാപമോചനമില്ല. എന്നാൽ ഏത് രക്തമാണ് ചൊരിയപ്പെടേണ്ടത്? അത് സമ്പൂർണമായ ഒരു യാഗമായി തീരേണ്ടതാണ്. എവിടെയാണ് യാഗവസ്തു? 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിലെ ക്രൂശിൽ എന്നേക്കുമുള്ളതായ അവസാനത്തെ യാഗം സംഭവിച്ചു.
He is the only arbitrator who can bring God and man together.
ദൈവത്തെ മനുഷ്യനെയും ഒരുമിച്ച് ചേർക്കുവാൻ തക്കണം, നിരപ്പിപ്പാൻ കഴിയുന്ന ഏക വ്യക്തി അവൻ മാത്രമാണ്.
Because he is both God and man.
കാരണം അവൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ്.
Jesus was God in human flesh.
യേശു മനുഷ്യവേഷത്തിൽ ധരിച്ച ദൈവമാണ്.
John 1:14.
യോഹന്നാന്റെ സുവിശേഷം 1:14.
And the word became flesh and dwelt among us and we have seen his glory. Glory as of the only son from the father, full of grace and truth.
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞതായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായ തേജസ് ആയി കണ്ടു. ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ നിയമത്തിന്റെ വ്യവസ്ഥകൾ അവൻ പാലിച്ചു.
ബിക്കോസ് ഹി പേഡ് ദി പെനൽറ്റി ഫോർ മാൻസ്.
കാരണം അവൻ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം നടത്തി.
1 Peter 2:24
വാക്യം സുവിശേഷം
മുഴുവനും that we might die to sin and live to righteousness. By his wounds you've been healed.
നാം പാപം സംബന്ധിച്ചോ മരിച്ചോ നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു മരിക്കും. അവിടെ പാപം വഹിക്കുന്നവനെ നിങ്ങൾ കാണാൻ കഴിയുമോ? അവൻ നമുക്ക് പകരമായി പാപത്തെ വഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ പറയുന്നത് അവൻ തന്നെ നമ്മുടെ പാപങ്ങളെ ചുമന്നു, അവന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു, അവന്റെ പാപമില്ലാത്ത ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു. ആ ശരീരം പാപം അറിഞ്ഞിരുന്നില്ല, പാപം ഒന്നും ചെയ്തില്ല, അവനിൽ യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. 5:21 വാക്യത്തിൽ പറയുന്നത് പാപം അറിയാത്തവന് നാം അവൻ ദൈവത്തിന്റെ നീതി ആക്കേണ്ടതിന് ദൈവം പാപമാക്കി. നാം ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ നമ്മുടെ പാപത്തെ വഹിച്ചു. അവൻ നമ്മുടെ പാപത്തെ വഹിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ പകരക്കാരനായി അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, അവൻ നമ്മെ പ്രതിനിധീകരിച്ചുകൊണ്ട് അത്രേ കാൽവരി ക്രൂശിൽ മരിച്ചു. 1 Peter 2:24 നമുക്കത് കാണാം. അവൻ നാം പാപം സംബന്ധിച്ച് മരിക്കേണ്ടതിന്, മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി പാപസംബന്ധമായി മരിച്ചവരായി. അവൻ എന്റെ പകരമായി, എനിക്ക് പകരമായി മരിച്ചു, എന്നെ പ്രതിനിധീകരിച്ചോണ്ട് അത്രേ മരിച്ചത്. അതിന്റെ അർത്ഥം യേശു മരിച്ചപ്പോൾ ഞാൻ മരിച്ചു. എന്തിനു മരിച്ചു? ലോകത്തിന് മരിച്ചു, ജഡത്തിന് മരിച്ചു, പിശാചിന് മരിച്ചു. And when Jesus rose again from the dead, യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ, because he included me in his death, അവന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർത്തതുകൊണ്ട്, എന്നെ പങ്കാളിയായി തീർത്തതുകൊണ്ട്, in his burial, അവന്റെ അടക്കത്തിൽ എന്നെ പങ്കാളിയായി തീർത്തതുകൊണ്ട്, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ, in his ascension, അവന്റെ സ്വർഗാരോഹണത്തിൽ, in his exaltation, അവന്റെ മഹത്വീകരണത്തിൽ, what happened? എന്ത് സംഭവിച്ചു? ഞാൻ അവനോടുകൂടെ മരിച്ചു, ഞാൻ അവനോടുകൂടി അടക്കപ്പെട്ടു, ഞാൻ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു, അവനോടുകൂടെ അവൻ എന്നെ ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിൽ അവൻ എന്നെ അവനോടുകൂടി ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ തല സ്വർഗത്തിലും നമ്മുടെ കാൽ ഭൂമിയിലുമായി തീരുവാൻ കഴിയും. പാപത്തിന്, ജഡത്തിന്, പിശാചിന് മരിച്ചവരായി എന്നാൽ ദൈവത്തിന് ജീവിക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. കാരണം യേശു നമ്മുടെ പാപത്തിന്റെ പരിഹാരം, നമുക്ക് പകരക്കാരനായി മാത്രമല്ല നമ്മുടെ സ്ഥാനത്ത് അത്രേ മരിച്ചു. ഇതൊക്കെയും സത്യമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? 1 Peter 2:24 അവസാന ഭാഗം ശ്രദ്ധിക്കുക, അത് മനോഹരമാണ്. പക്ഷപാതക്കാരനായി വരുന്ന മനുഷ്യനോട് യേശു എന്താണ് പറഞ്ഞത്? പരീശന്മാരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, ഇവനെ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നു, നിന്റെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, ഏതാകുന്നു എളുപ്പം എന്ന് അത്രേ ചോദിച്ചു. മകനെ നിന്റെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അവന്റെ പാപം, അവന്റെ പാപങ്ങളെ ക്ഷയിപ്പാൻ അധികാരമുണ്ട് എന്ന് അറിയേണ്ടതിന് അവന്റെ വാക്കുകൾക്ക് പാപത്തെ മോചിപ്പാൻ ശക്തമായി. പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിക്കാനും അവന്റെ വാക്കുകൾ ശക്തമായിരുന്നു. എന്താണ് പറയുന്നത്? ഇതൊക്കെ സത്യമെന്ന് നാം എങ്ങനെ അറിയുന്നു? അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, നാം അവനോടുകൂടെ മരിച്ചു എന്നും അല്ല, അവന്റെ മരണത്തില്, അവന്റെ അടക്കത്തില്, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ, അവന്റെ സ്വർഗാരോഹണത്തില് അവൻ നമ്മയും അവനോടുകൂടി ഉൾപ്പെടുത്തി എന്ന് മാത്രമല്ല, നമ്മിൽ വസിക്കുന്ന ഒരു ആത്മാവിനാൽ നമുക്ക് ഈ സത്യത്തെ അറിയാനൊക്കും അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ അടിപ്പണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൗഖ്യമുള്ളത്. കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞവന്റെ രക്തത്താൽ നിങ്ങളുടെ ശരീരങ്ങൾക്ക് സൗഖ്യം പ്രാപിപ്പാൻ കഴിയും. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, നമ്മുടെ അകൃത്യ നിമിത്തം അവൻ മുറിവേറ്റു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിൽ നാം വായിക്കും.
He did all that ever needed to be done by his death on the cross.
കാൽവരി ക്രൂശിൽ ചെയ്യേണ്ടതൊക്കെയും അവൻ ചെയ്തു.
Reconciled us to God.
നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു.
Romans 5.
റോമാലേഖനം 5 അധ്യായത്തിന്റെ 11 വാക്യം.
More than that, we also rejoice in God through our Lord Jesus Christ, through whom we have now received reconciliation.
അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു.
How beautiful.
എത്ര മനോഹരമാണ്.
We who were at enmity with God.
ദൈവത്തോട് ശത്രുക്കളായിരുന്ന നാം.
Who had declared war against.
ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരുന്ന നാം.
Who had declared autonomy and said God we don't need you.
ദൈവത്തോട് ദൈവമേ നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചവർ.
He did not declare war.
അവൻ നമ്മോട് യുദ്ധം പ്രഖ്യാപിച്ചില്ല.
But he took your sin and my sin.
എന്നാൽ അവൻ എന്റെയും നിങ്ങളുടെയും പാപം അവന്റെ ശരീരത്തിന്മേൽ വഹിച്ചു.
Pour out his love upon.
അവന്റെ സ്നേഹം നമ്മുടെ മേൽ പകർന്നു.
Saying, Father, forgive them for
the എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവൻ പറഞ്ഞു. ഇതേക്കാൾ വലിയ സ്നേഹം ഇവിടെ കാണാൻ
കഴിയും.
ഒരു പാസ്റ്റർ കാണാനായിട്ട് ഒരു വ്യക്തി ഒരു ദിവസം കടന്നു പോകും.
Because he had many problems at home.
അവന് വീട്ടിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ കൂടെ കടന്നു
പോകുകയാണ്.
എന്റെ അടുക്കൽ വന്നത് കാര്യമല്ല പറയുന്ന മറ്റൊരു പാസ്റ്റർ അടുക്കൽ ചെന്ന കാര്യം. ആദ്യം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു വ്യക്തി.
And sometimes he got his words confused.
ചിലപ്പോഴൊക്കെ അവന്റെ വാക്കുകൾ തെറ്റായി അവൻ ഉപയോഗിച്ചു.
He told the pastor.
പാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു.
That he and his wife were having marital problems.
എനിക്കും എന്റെ ഭാര്യയുടെ ഇടയിൽ കായികമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു.
മാർഷ്യൽ പ്രശ്നങ്ങളുണ്ട്. What he was saying was he had marital.
ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്.
But he said marital is marital.
വിവാഹ ജീവിതത്തിൽ എന്നുള്ളതിന് പകരമായിട്ട് ഒരു കളരിപ്പയറ്റിന്റെ വാക്കുകളാണ് അദ്ദേഹം
ഉദ്ദേശിക്കുന്നത്.
അവർ അന്യോന്യം ശത്രുതയിലാണ് എന്ന് പാസ്റ്റർ കണ്ടെത്തി. ഒരുപക്ഷെ മാർഷൽ എന്ന പദം ഉപയോഗിച്ചത് കൊണ്ട് അത് ശരിയാണെന്ന് പാസ്റ്റർക്ക് തോന്നി.
Practicing martial arts on each other.
അവർ അന്യോന്യം കളരിപ്പയറ്റ് നടത്തിയായിരുന്നിരിക്കാം ഒരു പക്ഷേ.
But the word that caught the attention of the pastor was in this sentence.
എന്നാൽ അവൻ ഉപയോഗിച്ച ഒരു വാചകത്തിലാണ് പാസ്റ്ററുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്.
Pastor, me and my wife need a reconciliation.
പാസ്റ്ററെ, എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇടയിൽ ഞങ്ങൾക്കൊരു റീ കാൻസലേഷൻ വേണം.
What he meant to say was reconciliation.
താൻ പറയാൻ ആഗ്രഹിച്ചത് നിരപ്പ് എന്നാണ്, റെക്കൺസിലേഷൻ എന്നാണ്.
But the word reconciliation was not a bad choice.
എന്നാൽ റീ കാൻസലേഷൻ എന്നുള്ളതായ പദപ്രയോഗം തെറ്റായിരുന്നു എന്ന് പറയാൻ കഴിയില്ല.
There can be peace and reunion of those who are at war only when sin has been cancelled.
പാപം പരിഹാരം വരുമ്പോൾ മാത്രമാണ് യുദ്ധത്തിലായിരുന്നവർക്ക് സമാധാന ബന്ധത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയുക.
That's why the hymn writer says.
അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്.
He paid the price of cancelled sin to set the prisoner free. His blood can make the foulest clean. His blood was shed for me. That's why he paid the price.
അവൻ പാപത്തിന് പരിഹാരമായി അവന്റെ വില നൽകി. നമ്മുടെ പാപങ്ങളെ ഇല്ലാതെയാക്കി തീർന്നു. പാപത്തിന് പരിഹാരം
വരാത്തോളം
നിരപ്പ് സാധ്യമാകില്ല. നീതിമാനായ ദൈവത്തിന്റെ മുമ്പാകെ പാപികൾ എന്ന പോലെ നമുക്ക് പാപങ്ങൾക്ക് ഒരു പരിഹാരം ആവശ്യമാണ്. കാൽവരി ക്രൂശിൽ അത്രേ നമ്മുടെ പാപങ്ങൾ ഇല്ലാതെയാക്കപ്പെട്ടത്.
Very profound section. This study has only actually scratched the surface of this portion.
ഈ ഏറ്റവും സത്യമായ ഭാഗത്തിന്റെ ഒരു ഉപരിതലത്തിൽ മാത്രമേ നമുക്ക് ഇന്ന് കാണാനായിട്ട് കഴിഞ്ഞുള്ളൂ.
There are very important truths here.
ഇവിടെ വളരെ ആഴത്തിലുള്ളതായ സത്യങ്ങളുണ്ട്.
Number one.
ഒന്ന്,
Jesus Christ has taken care of all things.
സകലത്തെയും കർത്താവായ യേശുക്രിസ്തു സകലത്തിന് മീതെ ചുമതല എടുത്തിരിക്കുന്നു.
All things were created by him.
സകലവും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു.
And for him.
അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു.
He existed before all things.
അവൻ സകലത്തിനു മുൻപേ ഉള്ളവനാണ്.
And today he holds all things together.
അവൻ ഇന്ന് സകലത്തെയും ഒന്നായി ചേർത്ത്
വെച്ചിരിക്കുന്നു.
അവനാണ് ആറ്റത്തെ അതിന്റേതായ അവസ്ഥയിൽ നിലനിർത്തുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ് ഒരു ആറ്റത്തെ അതിന്റെ നിലയിൽ നിലനിർത്തുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് വിവരിക്കാനായിട്ട്
കഴിയും.
ആറ്റത്തിന്റെ ഉള്ളിലുള്ളതായ വസ്തുക്കൾ തമ്മിൽ ഒട്ടേറെ അതിനിടയിൽ സ്പേസ് ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് അതിന് വിശദീകരണമില്ല.
എന്നാൽ
യേശുക്രിസ്തുത്രേ അവയെ ആ നിലയിൽ നിലനിർത്തുന്നു.
look at the space and you see, oh, you see those planets in the sky.
അഖിലാണ്ടത്തെ നിങ്ങൾ നോക്കുമ്പോൾ, ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, അവിടെ കാണുന്ന നക്ഷത്ര ഗോളങ്ങളൊക്കെ കാണുമ്പോൾ,
you know why he created those planets in the sky?
അവയൊക്കെയും ദൈവം എന്തുകൊണ്ട് സൃഷ്ടിച്ചു നിങ്ങൾക്കറിയാമോ?
You read the book of Genesis, you'll find he put those stars in the sky to light up the earth.
ഭൂമിക്ക്
just to light up the earth.
ഭൂമിക്ക് വെളിച്ചം നൽകി പ്രകാശം നൽകേണ്ടതിനാണ് നക്ഷത്രങ്ങൾ.
Just to light up the earth and look at the stars in the sky. Hey, this is amazing. There's no one who can light up the earth like God. He has lit up the earth with those stars in the sky.
ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കൊണ്ട് ഭൂമിക്ക് വെളിച്ചം നൽകുവാനായിട്ട് ദൈവം അത്രേ നക്ഷത്രങ്ങളെ അതിന്റെ സ്ഥാനങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നു. രണ്ട് വെളിച്ചങ്ങളെ അവൻ ഉണ്ടാക്കി. പകൽ വാഴ്വാൻ സൂര്യനെ, രാത്രി വാഴ്വാൻ ചന്ദ്രനെ. ഈ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ, ആകാശഗോളങ്ങളെ നോക്കുമ്പോൾ നമ്മുടെ ദൈവം എത്ര വലിയവനെന്ന് അത്രേ നാം ചിന്തിക്കുന്നു.
And there's so much of space between all of this, who holds it together?
ഇതിന്റെ ഒക്കെ ഇടയിൽ ഒട്ടേറെ ശൂന്യ പ്രദേശങ്ങളുണ്ട്. ആരാണ് ഇതിന്റെ ഒക്കെയും അതതിന്റെ നിലകളിൽ നിലനിർത്തുന്നത്? ശാസ്ത്രജ്ഞന്മാർക്ക് മറുപടിയില്ല. എന്നാൽ എന്റെ വേദപുസ്തകത്തിൽ അതിന് മറുപടിയുണ്ട്.
He holds it all together.
അവൻ സകലത്തെയും അതതിന്റെ നിലകളിൽ നിർത്തുന്നു.
He has reconciled all things through his death on the cross.
കാൽവരി ക്രൂശിലെ തന്റെ മരണത്താൽ അവൻ സകലത്തെയും സമാധാനം സകലത്തിനും സമാധാനം ഉണ്ടാക്കി.
He holds all things together.
അവൻ സകലത്തെയും ചേർത്ത് നിർത്തുന്നു.
He has reconciled all things through his death on the cross.
കാൽവരി ക്രൂശിലെ തന്റെ മരണത്താൽ അവൻ സകലത്തിനും നിരപ്പ് വരുത്തുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് അവൻ സകലത്തിനും മുമ്പനായി തീരേണ്ടെന്ന്. പൗലോസ് ലേഖനം 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന്. അവൻ ആരംഭവും മരിച്ചവരുടെ ആദ്യജാതനായി എഴുന്നേറ്റവനുമാകും. രണ്ടാമത്, നമുക്ക് ആവശ്യമുള്ളതൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട്. എന്താണ് നിങ്ങളുടെ
ആവശ്യം?
ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെയുണ്ട്. അവനിൽ നാം സമ്പൂർണരായി തീർന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനം
പറയും.
രണ്ടാം അധ്യായം 10 വാക്യം അതാണ് പറയുന്നത്, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തോടോ അവന്റെ പ്രവൃത്തിയോടോ യാതൊന്നും ഇനി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ല. ഇന്നലെ കഥാവായ യേശുക്രിസ്തു വിശ്വാസം അർപ്പിച്ച ഒരു വ്യക്തി അവൻ ഇന്ന് പള്ളിയിൽ വന്നിരുന്നു. അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു എനിക്ക് പാപമോചനം നൽകിയിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഞാൻ അവനെ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. എന്നാൽ ഒരു കാര്യം എനിക്കിപ്പോഴും പ്രശ്നമാണ്. എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല. നീ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് നിന്നോട് ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല. നിനക്ക് പാപക്ഷമ പ്രാപിക്കുവാനേ കഴിയുള്ളൂ. ക്ഷമ ഉണ്ടാക്കുവാനായിട്ട് കഴിയില്ല. ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ നിന്നെ കൊണ്ടാവില്ല. എന്നാൽ അവന്റെ പാപക്ഷമ നിനക്ക് പ്രാപിപ്പാൻ
കഴിയും.
അതത്രേ നിനക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏക
കാര്യം.
വിശ്വാസത്താൽ നീ അവന്റെ പാപമോചനം പ്രാപിച്ചാൽ അവന്റെ സന്തോഷം നിനക്ക് അനുഭവവേദ്യമായി. പാപത്തിന്റെ ഭാരം ചുമട് നീങ്ങിപ്പോയതായി നിനക്ക് അനുഭവമാവും.
To forgive yourself.
നിന്നോട് ക്ഷമിക്കുവാനായിട്ട് നീ പരിശ്രമിക്കേണ്ടതില്ല. ശ്രമിക്കുന്നതോടും നീ പരാജയപ്പെടുകയുള്ളൂ.
But with open arms would you receive by faith the forgiveness that he has made for you, the provision he has made for you to reconcile you with God and forgiving you by his blood on the cross.
എന്നാൽ കാൽവരി ക്രൂശിലെ തന്റെ രക്തത്താൽ നിന്നോട് ക്ഷമിപ്പാനും ദൈവത്തോട് നിന്നെ നിരപ്പിപ്പാനും കർത്താവായ യേശു ക്രിസ്തു ചെയ്ത കാര്യത്തെ നീ കൈ തുറന്ന് സ്വീകരിക്കുമെങ്കിൽ നിനക്കത് സാധ്യമായി. അവൻ ചെയ്തതിനോട് എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കില്ല. അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് അവന്റെ മഹത്വത്തെ
കവർന്നെടുക്കലാവും.
അവനെ സകലത്തിലും മുമ്പനാക്കുന്നതിന് പകരമായി അവന് പ്രാധാന്യം മാത്രം നൽകുന്നുവെങ്കിൽ അവനെ അവന്റെ കിരീട സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിന് തുല്യമാണ്. മൂന്നാമതായി,
given preeminence.
ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ പ്രസാദിച്ചു, അവനെ സകലത്തിലും താൻ മുമ്പനാക്കി വെച്ചു.
Now there are people who tell us that they are Christians, they are believers, but they ignore or deny Jesus Christ.
Thangal vishwasigalanna kristiyanigalanna avakashapidiyum kathavaya Yesu Christine nishedikkum cheyna aalukal undu.
They say we worship the Father, they tell us, and that is all that is necessary.
Njangal pidavaya devathiyana aaradhikkunnu adu mathrame aavashyamullu ennu chindikkunnavarundu.
But Jesus made it very clear that the Son is to be worshiped as well as the Father.
Adhal kathavaya Yesu Christu adu vyaktamaakki pidavum putranum oru pole aaradhanikku yogyaranu.
John 5:23.
Yohannana suvishesham 5th adhyayathinte 23rd
that all may honor the Son just as they honor the Father. Whoever does not honor the Son does not honor the Father who sent him.
Ellavaru putrane bahumanikkathavan avane aichu pidavane bahumanikkunnilla.
A preacher was confronted by a cultist one day who rejected the deity of Jesus.
Kathava Yesukrisinte devathate nishedichathaya oru durupadeshakaranne oru prasangan kandupottu.
The man argued Jesus cannot be the eternal Son of God, for a father is always older than his son.
Pidava deva putranekkal prayamullavanayathund Kathava Yesukrisinte nithinaya ദൈവമായി തീരുക അസാധ്യം എന്ന് അയാൾ വാദിച്ചു.
If the father is not eternal, then he is not God.
പിതാവ്,
if the father is not eternal, he is, then he is not God. If Jesus is his son, then he is not eternal.
പിതാവ് നിത്യനാണെങ്കിൽ നിത്യനല്ലെങ്കിൽ അവൻ ദൈവമല്ല, പുത്രൻ നിത്യനാണെങ്കിൽ അവൻ പുത്രനുമല്ല എന്ന് പറഞ്ഞു.
The preacher was ready with the answer.
പ്രസംഗന്റെ പക്കൽ മറുപടി അപ്പോൾ തന്നെ ഉണ്ട്.
The thing that makes a person a father,
ഒരാളെ പിതാവാക്കി തീർക്കുന്നത്,
is having a son.
പുത്രനുള്ളതുകൊണ്ടാണ്.
But if God is the eternal father,
ദൈവം നിത്യനായ പിതാവാണെങ്കിൽ,
he must have an eternal son.
അവൻ നിത്യനായ ഒരു മകൻ ഉണ്ടാകേണ്ടതാണ്.
This means that Jesus Christ is eternal.
അതിന്റെ അർത്ഥം യേശുക്രിസ്തു നിത്യനാണെന്നാണ്.
And that he is God.
അവൻ ദൈവമാണ്, അതേസമയം ദൈവവുമാണ്.
He is the savior.
അവൻ രക്ഷകനാണ്.
He is the creator.
അവൻ സൃഷ്ടികർത്താവാണ്.
He is the head of the church.
അവൻ സഭയുടെ തലയാണ്.
And he is the beloved of the father.
അവൻ പിതാവിന് പ്രസാദമുള്ള പ്രിയനായവനാണ്.
He is eternal God.
അവൻ നിത്യനായ ദൈവം.
And in our lives he deserves preeminence.
നമ്മുടെ ജീവിതത്തിൽ അവൻ സകലത്തിലും മുമ്പനായി തീരേണ്ടതുമാണ്. ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. യേശുവാണോ നിങ്ങളുടെ ജീവിതത്തിൽ സകലത്തിനും മുമ്പേ ഉള്ളവൻ? യേശുവാണോ എന്റെ ജീവിതത്തിൽ സകലത്തിനും മുമ്പനായിരിക്കുന്നത്? അവൻ മുഖ്യ സ്ഥാനമുണ്ടോ എന്നല്ല, സകലത്തിനും മുമ്പനായിരിക്കുന്നു. അവൻ കർത്താവാണോ? അധികാരത്തിൽ, സിംഹാസനത്തിൽ അവനാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ സർവ്വ നിയന്ത്രണം അവനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അവൻ നിങ്ങളുടെ കർത്താവല്ല എങ്കിൽ നിങ്ങളുടെ രക്ഷകനായിരിക്കുകയും അസാധ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാം കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും യേശു ക്രിസ്തു സകലത്തിലും മുമ്പനായിത്തീരേണ്ടതിന് ദൈവവിനെ സകലത്തിലും സകലവുമാക്കി വെച്ചിരിക്കാൻ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും യേശു ക്രിസ്തു തന്നെ മുമ്പനായിരിക്കാൻ തക്കോണം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനത്തിൻ്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. എൻ്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു, ഞങ്ങളെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വെടിവിച്ച് ദൈവത്തോട് നിരപ്പ് തന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം പുത്രത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി ഈ മഹത്വത്തിന്റെ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ശരീരമാകുന്ന സഭയാക്കി ഞങ്ങളെ തീർത്തതിനായിട്ട്, നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി കഥാവെ ഞങ്ങളെ നടത്തുന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കഥാവെ, സഭയുടെ തല ക്രിസ്തു ആയിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും കഥാവെ സകലത്തിലും താൻ മുമ്പനായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ നിന്റെ വിധേയത്വം, നിന്റെ അധികാരത്തിന്, നിന്റെ മഹത്വത്തിന് ഞങ്ങൾ കീഴ്പ്പെടുത്തുന്നു. കഥാവെ, നീ സകലത്തിലും മുമ്പനായി കഥാധികർത്താവും രാജാധിരാജാവും ആയിട്ട് കഥാവെ ഞങ്ങളുടെ ജീവിതത്തിൽ വാഴുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
സ്നേഹം